ഇബാദത്ത് നിലനിൽക്കണമെങ്കിൽ ഹലാല് തിന്നുക എന്ന തറുണ്ടാകണം. തറല്ലെങ്കിൽ മേൽക്കൂര നിൽക്കൂല, എടുപ്പ് നിൽക്കൂല. എന്താണ് തറ? സ്വാലിഹായ അമലുകളുടെ ബേസ് എന്താണ്? അടിത്തറ എന്താണ്? അന്ന അഖ്ലൽ ഹലാൽ, ഹലാല് കഴിക്കുക എന്നതാണ്. എത്രത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞില്ലേ, ലാ യഖ്ബലുല്ലാഹു സ്വലാത അബ്ദിൻ ഫീ തമനി സൗബിഹി ദിർഹമുൻ ഹറാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഒരു മനുഷ്യന്റെ നിസ്കാരം, ഒരു മുസ്ലിമിന്റെ നിസ്കാരം അല്ലാഹു സ്വീകരിക്കൂല. എങ്ങനെ നിസ്കരിച്ചത്? ഫർള് ശരിയാ, ഷർത്ത് ശരിയാ, സുന്നത്ത് ശരിയാ, ഇവിലൊക്കെ നേരിട്ടിട്ടുണ്ട്, നജസൊന്നുമില്ല, അവരത്തൊക്കെ മറിഞ്ഞിട്ടുണ്ട്, തൊഹൂറായ വെള്ളം കൊണ്ട് ഉദു ചെയ്തത് എല്ലാം ക്ലിയറാണ്, സുജൂദ് റെഡിയാണ്, റുക്കൂ റെഡിയാണ്, ഫാത്തിഹയിലെ അക്ഷരങ്ങൾ ക്ലിയറാണ്. പക്ഷേ ലാ യഖ്ബലുല്ലാഹു സ്വലാത അബ്ദിൻ, അങ്ങനെയൊക്കെ നിസ്കരിച്ചാലും ആ ദാസന്റെ നമസ്കാരം അല്ലാഹു സ്വീകരിക്കൂല. എന്താ കാരണം? ഫീ തമനി സൗബിഹി ദിർഹമുൻ ഹറാം, അവൻ അണിഞ്ഞ ഷർട്ടിന്റെ വിലയിൽ ഒരു രൂപ ഹറാമാണ്. 1000 രൂപ കൊണ്ട് വാങ്ങിച്ച വസ്ത്രമാണ്, 500 രൂപ കൊടുത്ത് വാങ്ങിച്ച മുണ്ടാണ്, പക്ഷേ അതിലെ 1 രൂപ ഹറാമുണ്ടെങ്കിൽ അല്ലാഹു അതണിഞ്ഞുകൊണ്ടുള്ള നമസ്കാരം സ്വീകരിക്കുന്ന പ്രശ്നമില്ല എന്ന് ഖാല റസൂലുള്ളാഹി. ഇമാം മുഹമ്മദ് റഹിമഹുള്ള മുസ്നദിൽ ഉദ്ധരിച്ച ഹദീസാണ്. 1 രൂപ, 1 ദിർഹം ആ വസ്ത്രത്തിൽ ഹറാമുണ്ടെങ്കിൽ അല്ലാഹു അത് സ്വീകരിക്കുന്ന പ്രശ്നേയല്ല, സ്വീകരിക്കൂല. വയറിനെ കുറിച്ച് ആലോചിക്കണം. രാവിലെ എണീറ്റിട്ട് റബ്ബേ, നീ എനിക്ക് ഹലാലിന്റെ മാർഗം പറഞ്ഞെന്നിട്ടുണ്ട്, മറ്റുള്ളവരെ കബളിപ്പിച്ചുകൊണ്ട് കച്ചവടത്തിൽ ചതി പ്രയോഗിച്ചുകൊണ്ട് കളവ് പറഞ്ഞുകൊണ്ട് എന്റെ ചരക്ക് ഞാൻ വിറ്റിട്ടുണ്ട്, അതൊക്കെ എല്ലാവരും ചെയ്യണ നാട്ടു നടപ്പല്ലേ. മുസ്ലിമേ, നിനക്കത് പറ്റൂല. ഉള്ളത് ഉള്ളത് ഉള്ളതുപോലെ പറഞ്ഞ് നീ കച്ചവടം നടത്തണം. അതിലാണ് നിനക്ക് ബറക്കത്തുണ്ടാവുക, അതിലാണ് നിന്റെ ബ്ലഡ് ഹലാലാവുക. അല്ലെങ്കിൽ ഒരു തുള്ളി രക്തം ഹറാം കലർന്നാൽ ഫന്നാറു ഔലാബിഹി കുല്ലു ലഹ്മിൻ നബത മിനൽ ഹറാമി ഫന്നാറു ഔലാബിഹി, ഹറാമി രക്തത്തിലങ്ങ് കലർന്നാൽ ഈ തടി തന്നെ നരകത്തിലേക്കാണ് സഞ്ചരിക്കുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ വയറ് ചിന്തിക്കണം, എന്താ ഞാൻ തിന്നുന്നത്, എങ്ങനെയാണ് ഞാൻ സമ്പാദിക്കുന്നത്, ഇതാലോചിക്കണം. ഇതുപോലെ ഓരോ അവയവവും, എന്റെ കണ്ണുകൊണ്ട് ഞാൻ എങ്ങോട്ട് നോക്കുന്നു, എന്റെ ചെവി എനിക്ക് ശ്രവണശക്തി തന്നു, എനിക്ക് കേൾവി ശക്തി തന്നു അല്ലാഹു, ഞാൻ എന്തൊക്കെയാണ് കേട്ടത്, എന്റെ കൈകൾ എന്റെ കാലുകൾ ഇതൊക്കെ ഏത് മേഖലയിലാണ് പ്രവർത്തിക്കുന്നത്, എല്ലാം ചിന്തിക്കുക. ചിന്തിച്ചാൽ മാത്രം പോരാ, ജ്ഞാനികൾ പറയുന്നു നീ മുസ്ലിമാണോ, കബറിലുള്ള ജീവിതത്തെ കുറിച്ച് നിനക്ക് ബോധമുണ്ടോ, നരകത്തിൽ നിനക്ക് യഥാർത്ഥത്തിൽ വിശ്വാസമുണ്ടോ, അള്ളാഹുവിന്റെ അദാബ് നീ സത്യത്തിൽ പേടിക്കുന്നുണ്ടോ, നീ അങ്ങനത്തെ മുസൽമാനാണോ എങ്കിൽ ഇത് ചിന്തിച്ചാൽ മാത്രം പോരാ. രാവിലെ എണീറ്റ് ആലോചിച്ച് ഉത്തരം കണ്ടെത്തിയാൽ മാത്രം പോരാ, നിന്റെ ഓരോ അവയവങ്ങളെ കുറിച്ചും നിരീക്ഷണം നടത്തിയാൽ മാത്രം പോരാ. فينبغي أن يكون لعبد جريدة يثبت فيها جملة الصفات المنجية وجملة الصفات المهلكة. إمام غزالي رحمه الله പറയുന്നു, ഇത് ഉത്തരം കണ്ടെത്തിയ മാത്രം പോരാ, എന്നിട്ട് എന്തൊക്കെ എന്റെ കണ്ണിന്റെ കുഴപ്പം, എന്തൊക്കെയാ എന്റെ നാവിന്റെ കുഴപ്പം, സാധാരണ ആവുകൊണ്ട് എന്തൊക്കെ കുഴപ്പങ്ങളാ ഞാൻ ചെയ്യുന്നത് പറയുന്നത്, എന്റെ കാലുകൊണ്ട് ഞാൻ എത്രയാ കിലോമീറ്റർ നടന്നു, എന്തിന് നടന്നു, ദുനിയാവിന്റെ കാര്യത്തിൽ കണക്ക് വെക്കുന്നവരല്ലേ ഞാനും നിങ്ങളും അല്ലേ, ദുനിയാവിന്റെ ഇടപാടുകളിലൊക്കെ ലാഭനഷ്ടങ്ങൾ നാം കണക്കെഴുതുന്നവരല്ലേ, അങ്ങനെ എഴുതണം, അത് വേണ്ടതു തന്നെ. ഈ ദുന്യാവിലെ ജീവിതത്തിന് വേണ്ടി നാം കണക്കെഴുതുന്നു എങ്കിൽ, നാം അതിന്റെ ലാഭനഷ്ടങ്ങൾ വിലയിരുത്തുന്നു എങ്കിൽ, അനശ്വരമായ അനന്തമായ നമ്മുടെ തറവാട് ജീവിതത്തിന് വേണ്ടി, നമ്മുടെ ജീവിത ലക്ഷ്യത്തിന് വേണ്ടി, നമ്മുടെ പാരത്രിക ജീവിതത്തിലെ ലാഭനഷ്ടങ്ങളെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി, അറിയാൻ വേണ്ടി, ആരാണ് കണക്കെഴുതുന്നവർ? ആരാ എഴുതുന്നവര്? കടയിലെ കണക്ക് ക്ലിയർ അല്ലേ, കമ്പനിയിലെ ലാഭനഷ്ട കണക്ക് വളരെ കൃത്യമല്ലേ, വേണം അത് വേണ്ടത് തന്നെ, അതല്ല കൽപ്പിച്ചത് തന്നെ, ഇതൊക്കെ ഈ ജീവിതത്തിന് വേണ്ട കണക്കല്ലേ. പരലോക ജീവിതത്തിന് വേണ്ടി ആരാണ് കണക്കെഴുതുന്നത്? ഒരു മുസ്ലിമാണോ? നിന്റെ മനസ്സിലെങ്കിലും അത് നീ കുറിച്ചിട്ടുകൊണ്ട് കുറവുകൾ പരിഹരിക്കാൻ, നന്മകളിൽ മുന്നേറാൻ അതിനു വേണ്ട ചിന്തയും എഴുത്തും പ്രവർത്തനങ്ങളും നിന്നിൽ നിന്നുണ്ടാകണമെന്നാണ് ദീനുൽ ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ചിന്തയുടെ വഴി പ്രധാനമായിട്ട് പോകേണ്ടത് എന്റെ ആരോഗ്യം, എന്റെ കരുത്ത്, എന്റെ സമയം, എന്റെ അവസരം, എന്റെ പ്രവർത്തനം, ഇത് വിലയിരുത്തുക. പിന്നെ ചിന്തയുടെ പ്രധാനപ്പെട്ട ഒരു റൂട്ട് അള്ളാഹുവിലേക്കുള്ള ചിന്ത. അത് നാം പറഞ്ഞു, അള്ളാഹുവിലേക്കുള്ള ചിന്ത രണ്ട് നിലക്കുണ്ട്. ഒന്ന് അള്ളാഹുവിന്റെ ദാത്ത്, ആ സത്തയെക്കുറിച്ചുള്ള ചിന്ത, അവന്റെ അസ്മാ സിഫാത്തുകളുടെ പൊരുളുകളെ കുറിച്ചുള്ള ചിന്ത. അള്ളാഹുവിന്റെ സത്ത, അവന്റെ നാമങ്ങൾ, അവന്റെ വിശേഷണങ്ങൾ, ആ പൊരുളുകളിലേക്കുള്ള ചിന്ത, അത് നബി സല്ലല്ലാഹി അലൈഹി സല്ലം തങ്ങൾ വിലക്കിയ മേഖലയാണ് ആ ചിന്ത. കാരണം നമ്മുടെ കണ്ണുകൊണ്ട് അള്ളാഹിനെ കാണാൻ പറ്റാത്തതുപോലെ അള്ളാഹുവിന്റെ സത്ത, അവന്റെ അസ്തിത്വം ഉൾക്കൊള്ളാൻ നമ്മുടെ ചിന്താമണ്ഡലത്തിനാവില്ല. മനുഷ്യന്റെ ചിന്താമണ്ഡലം, ബുദ്ധിശക്തി അതിന് അപര്യാപ്തമാണ്, അതിന് അശക്തമാണ് എന്നും വിശുദ്ധ ദീനുൽ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നു. അള്ളാന്റെ അസ്മാ, അള്ളാന്റെ സിഫാത്ത്, അള്ളാന്റെ ദാത്ത്, ഇതേക്കുറിച്ചൊക്കെ അല്പമൊക്കെ ചിന്തിക്കാൻ പറ്റുന്നത് ആർക്കാണ്? നബിമാർക്ക്, അതുപോലെ സിദ്ദീഖുകൾക്ക്. അള്ളാഹുവിന്റെ സത്തയിലേക്ക് ചിന്തയെ ഓടിക്കാൻ സാധിക്കില്ല. ഇല്ല സിദ്ദീഖൂൻ, നബിമാർക്ക് സിദ്ദീഖുകൾക്കല്ലാതെ. മിറാജിന്റെ അനുഭവത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിന്റെ സവിധത്തിൽ പോയി. ഒരഭിപ്രായ പ്രകാരം അള്ളാഹുവിന്റെ ദാത്തിലേക്ക് മുത്തുനബി നോക്കി നിന്നു അല്ലേ. എന്നാലും ആ നോട്ടവും ആ ചിന്തയും നബിമാരാണെങ്കിൽ തന്നെ, ഔലിയാക്കളാണെങ്കിൽ തന്നെ, അള്ളാന്റെ ദാത്തിനെ കുറിച്ച്, അവന്റെ നാമങ്ങളുടെ പൊരുളുകളെ കുറിച്ച് ദീർഘമായി ചിന്തിക്കാൻ അവർക്കാവില്ല. ഇതിന് ഉദാഹരണം പറയുന്നുണ്ട് ജ്ഞാനികൾ. ഒരു സാധാരണ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ സത്ത ഉൾക്കൊള്ളുന്ന വിഷയത്തിൽ, അള്ളാഹുവിന്റെ ദാത്ത് ചിന്തിക്കുന്ന വിഷയത്തിൽ സാധാരണ മനുഷ്യന്റെ അവസ്ഥ ഏതുപോലെ? കഹാലി ബസ് ബസ്വരിൽ ഹുഫാഷി ബിന്നിസ്ബത്തി ഇലാ നൂരി ശംസി. എന്ന് വെച്ചാൽ ഈ വവ്വാലിന്റെ ഒരു ചെറുരൂപം, ഒരു ജീവിണ്ട്, നിരച്ചീട് എന്ന് പറയും, വവ്വാല് പോലെ തന്നെ ഒരു കൊച്ചുപറവ. അള്ളാഹു അതിനെ പടച്ചതിലൊക്കെ പാടണ്ട്. ഈ വവ്വാലിന്റെ സാമ്പിളിലുള്ള ഈ കൊച്ചു പക്ഷി, ഈ പറവ, ഈ സാധനത്തിന് പകലിൽ കണ്ണ് കാണില്ല. ഫഇന്നഹു ലാ യുതീഖുഹു അൽ ബത്തത ബൽ യഖ്തഫി നഹറ. ഈ ജീവിക്ക് പകലിൽ കണ്ണ് കാണൂല. ഇങ്ങനെ പകലിൽ കണ്ണ് കാണാത്ത വേറെയും ജീവജാലങ്ങളുണ്ട് ഭൂമിയിൽ. അള്ളാഹു ഇതൊക്കെ നമുക്ക് കാണിച്ചു തന്നിരിക്കുകയാണ്. എടാ അംകെ ഹയവാനെ, നിനക്ക് എന്നെ കാണാൻ പറ്റൂല എന്നല്ലേ നിന്റെ പ്രശ്നം? എന്നാ ഇതൊക്കെ കണ്ടുപഠിച്ചോ? എന്ത് കണ്ടുപഠിച്ചോ? ഈ നിരച്ചീട് എന്ന് പറയുന്ന വവ്വാലിന് രാത്രി പകലിൽ കണ്ണു കാണൂല. എന്നാ സൂര്യവടിന്റെ വെളിച്ചം ഇല്ലായിട്ട? സൂര്യപ്രകാശം വളരെ കൃത്യമാണല്ലോ, വളരെ സ്പഷ്ടാണല്ലോ, അത് ഉള്ളതാണല്ലോ. പക്ഷെ ആ ജീവിക്ക് സൂര്യൻ ഉദിച്ചാ പിന്നെ കണ്ണു കാണൂല. ഹാരൻ പകലിൽ ഇരുട്ടുള്ള മേഖലയിൽ വല്ല ഗുഹയിലോ വല്ല കാട്ടിലോ ഒക്കെ പോയിരിക്കലാണ് മുട്ടത്. കാരണം പകലിൽ പുറത്തിറങ്ങിയോ കണ്ണു കാണൂല. ഇതുപോലെ നിരച്ചീട് വവ്വാലി എന്ന ജീവിയുടെ കാഴ്ച ശക്തിയുടെ പരിധി അത്രയുള്ളൂ. സൂര്യപ്രകാശത്തിന്റെ മുന്നിലതിന്റെ കാഴ്ച ഇല്ലാതെയായി പോകുന്നു. എന്നാൽ സൂര്യപ്രകാശം ഒരു യാഥാർത്ഥ്യവുമാണ്. അതിന് ഉള്ള കാഴ്ച തന്നെ സൂര്യപ്രകാശത്തിൽ വരുമ്പോൾ നഷ്ടപ്പെടുകയാണ് ഈ ജീവിക്ക്. ഇതുപോലെ അള്ളാഹുവിന്റെ ദാത്തിലേക്ക് ഈ ചിന്തയങ്ങ് കൊണ്ടുപോകുമ്പോ അള്ളാഹുവിന്റെ ദാത്ത് യാഥാർത്ഥ്യം തന്നെ, സൂര്യപ്രകാശം യാഥാർത്ഥ്യമായതുപോലെ തന്നെ. പക്ഷേ ഇവിടെ വവ്വാലിന്റെ അവസ്ഥയാണ് മനുഷ്യന് അള്ളാഹുവിന്റെ ദാത്ത് ഉൾക്കൊള്ളാൻ അവന്റെ ചിന്തയുടെ കണ്ണിനാവില്ല, ഉൾക്കണ്ണിനാവില്ല എന്നാണ് ജ്ഞാനികൾ ഉദാഹരണം പറഞ്ഞത്. എന്നാൽ നബിമാരും സിദ്ദീഖുകളോ അവർ നോക്കും ചിന്തിക്കും എന്ന് പറഞ്ഞല്ലോ. അവരെ അവസ്ഥയ്ക്ക് ഉദാഹരണം കഹാലിൽ ഇൻസാനി ബിന്നളിരി ഇല ശംസി. ഒരു മനുഷ്യൻ സൂര്യനിലേക്ക് നോക്കുന്നത് പോലെ,
നല്ല നട്ടുച്ച നേരത്തെ സൂര്യനിലേക്ക് നോക്കാൻ പറ്റുമോ? നോക്കിയാൽ കണ്ണിന്റെ ഫ്യൂസ് അങ്ങോട്ട് പോകും. അങ്ങനെ നോക്കിയിട്ട് കണ്ണ് കീടരുത്താനും പാടില്ല. അത് അള്ളാഹന്റെ സൃഷ്ടിയല്ലേ, ഞാൻ നോക്കട്ടെ എന്നും പറഞ്ഞിട്ട് അതും തെറ്റാവും, ആറാമാവും. അപ്പോ ഈ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സൂര്യനെ നഗ്നനേത്രം കൊണ്ട് നോക്കാൻ പറ്റൂല, നോക്കിയാ പോവും. ഇതുപോലെയാണ് നബിമാരുടെ അവസ്ഥ തന്നെ, വലിമാരുടെ അവസ്ഥ തന്നെ. അള്ളാഹന്റെ നാത്തിനെ കുറിച്ച് ചിന്തിക്കുമ്പോ അധികം ചിന്ത അവിടെ
നിൽക്കൂല.
കൂടുതൽ ചിന്തിക്കാൻ പറ്റൂല, പിന്നെന്താ സംഭവിക്ക? അപ്പോഴേക്ക് നമ്മുടെ ബുദ്ധിക്ക് പരിഭ്രമം വരും. അള്ളാഹന്റെ ദാത്തിലേക്ക്, അവന്റെ അസ്മാ സിഫാത്തുകളിലേക്ക് നമ്മുടെ ചിന്ത ഓടിക്കുമ്പോൾ നമ്മുടെ ബുദ്ധികൾ പരിഭ്രമിച്ചു പോകും.
ജ്ഞാനികൾ പറഞ്ഞു തന്നത് നമുക്ക് അള്ളാഹന്റെ ദാത്ത്, അള്ളാഹന്റെ സത്ത, അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ ഏറ്റവും മിനിമം ബലിൽ ജ്ഞാനികൾ പഠിപ്പിച്ചു തന്ന മിനിമം രൂപം, അള്ളാഹുവിന്റെ സത്തയെ ഉൾക്കൊള്ളാനുള്ള മിനിമം രൂപം,
അള്ളാഹുവിന് സ്ഥലമില്ല, സ്ഥലകാലങ്ങളിൽ നിന്ന് അള്ളാഹു പരിശുദ്ധനാണ്, ഭാഗങ്ങളിൽ നിന്ന് അള്ളാഹു പരിശുദ്ധനാണ്.
وَأَنَّهُ تَعَالَى مُقَدَّسٌ الْمَكَانِ وَمُنَزَّهٌ الْجِهَاتِ
അള്ളാഹു തആലാക്ക് ഒരു സ്ഥലമില്ല, അള്ളാഹുവിന് ഒരു കാലമില്ല, അള്ളാഹുവിന് ഒരു ദിശയില്ല.
വഅന്നഹു ലൈസ ദാഖിലൽ ആലമി വലാ ഖാരിജഹു,
ഈ പ്രപഞ്ചത്തിന്റെ ഉള്ളിലല്ല അള്ളാഹു, എന്നാ പുറത്തുമല്ല. എന്താ ഈ പറയുന്നത്? ഈ പ്രപഞ്ചത്തിന്റെ ഉള്ളിൽ അല്ല അള്ളാഹു, എന്നാ പുറത്തുമല്ല.
വലാഹുവ മുത്തസിലും ബിഹി വലാഹുവ മുൻഫസിലും മിൻഹു,
ഈ പ്രപഞ്ചത്തോട് ഒട്ടിച്ചേർന്നവനല്ല അല്ലാഹു, എന്നാൽ ഈ പ്രപഞ്ചത്തിൽ നിന്ന് ഒഴിഞ്ഞവനുമല്ല അല്ലാഹു. എന്ന് വെച്ചാല് ഇത്രേ ഇതിനെ കുറിച്ച് പറയാൻ പറ്റുള്ളൂ, ഇത്രേ പറയാൻ പറ്റുള്ളൂ. അല്ലാഹ് അകത്താണോ? അല്ലല്ല. എന്നാ അകത്ത് ഇല്ല എന്ന് പറയാൻ പറ്റുമോ? അതും പറയാൻ പറ്റൂല. എന്താപ്പോ ഇങ്ങനെയൊക്കെ പറഞ്ഞ എന്താ
സംഭവിക്കുക?
ഇതൊക്കെ കേട്ടപ്പോ ചില മനുഷ്യന്മാര് അവരുടെ ബുദ്ധിക്ക് പരിഭ്രമം വന്നു, അവരുടെ ബുദ്ധികളിൽ പകച്ച് ഒരു പ്രാളം വന്നു, ബുദ്ധിക്ക് ആ മേഖലയിൽ ചിന്തിക്കാനുള്ള സ്ഥിരത കിട്ടിയില്ല. അവർ ദൈവനിഷേധികളായി. ആ എങ്ങനെ ദൈവം? തലയില്ല, ഉടലില്ല, കൈക്കാലുകളൊന്നുമില്ല ദൈവത്തിന്. ഇത് വിശ്വസിക്കാൻ മനുഷ്യന് പ്രയാസമാണ്. കാരണം മനുഷ്യൻ അവന്റെ മേഖല അറിയുള്ളൂ. അവന്റെ മേഖലയിലുള്ള അധികാരികൾ എന്ന് പറഞ്ഞാൽ കൈയുണ്ട്, തലുണ്ട്, കാലുണ്ട്, ഉടലുണ്ട്. മനുഷ്യൻ ആ മേഖലയിൽ നിന്ന് ചിന്തിക്കുള്ളൂ, അത്രേ ചിന്തിക്കാൻ മനുഷ്യന് പറ്റുള്ളൂ. അതിനപ്പുറത്തേക്ക് ചിന്തിക്കാൻ പറ്റൂല. ഇപ്പോ അർശ് എന്ന് പറയുന്ന ഒരു വലിയ കൊട്ടാരത്തില് കുർസിയിൽ ഇങ്ങനെ ഇരുന്നിട്ട് അള്ളാഹു ഉടലോടെ തലയോടെ ഇങ്ങനെ ലോകം മടക്കി വാണുകൊണ്ടിരിക്കുന്നു, ഭരണം നടത്തുന്നു എന്ന് പറഞ്ഞാല് മനുഷ്യനത് ഉൾക്കൊള്ളാൻ എളുപ്പമാണ്, എളുപ്പമാണ്. ഇതൊന്നുമില്ല എന്ന് പറഞ്ഞാലോ അതൊരു കുറവായിട്ടാ കാണുക. തലല്ലത്രേ, കണ്ണില്ലത്രേ, ചെവിയില്ലത്രേ, തടിയില്ലത്രേ എന്നൊക്കെ പറയുമ്പോ നമുക്ക് ഉൾക്കൊള്ളാൻ പ്രയാസം. ഇത് ഏതുപോലെ ഇമാം ഹസാൻ ഇതിനൊരു ഉദാഹരണം പറയുന്നുണ്ട്. എടോ ഈച്ചക്ക് അള്ളാഹു ബുദ്ധി കൊടുത്തു എന്ന് സങ്കല്പിച്ചോ. ഈച്ചക്ക് അള്ളാഹു നമുക്കുള്ളത് പോലെ ബുദ്ധി ഈച്ചക്ക് കൊടുത്തു എന്ന് സങ്കല്പിക്ക. എന്നിട്ട് വഖീലലഹു, ഈച്ചയോട് പോയി പറഞ്ഞു, ഈച്ച സായിപ്പേ, ലൈസ ലി ഖാലിഖിക ജനാഹാനി വലാ യദുൻ വലാ റിജുലുൻ വലാ ലഹു ത്വയറാൻ, നിന്നെ പടച്ച സൃഷ്ടാവിന് ചിറകില്ലാട്ടോ, അതുപോലെ കയ്യുമില്ല, കാലുമില്ല. വലാലഹു തയറാനും, നിന്നെ പടച്ച സൃഷ്ടാവിന് പറക്കാനും പറ്റൂലട്ടെ ഈച്ച എന്ന് പറഞ്ഞാൽ. അങ്കറ താലിക്ക, ഈച്ച നിഷേധിക്കും. വയക്കൂലു, ഈച്ച പറയത്രേ, കൈഫ യകൂനു ഖാലിഖി അൻഖസ മിന്നി, എന്റെ പടച്ചവൻ എന്നെക്കാൾ മോശമാവാൻ പറ്റുമോ എന്ന് ഈച്ച പറയുന്നു. ഈച്ച പറയും, ഈച്ചക്ക് അള്ളാഹു ബുദ്ധി കൊടുത്തു, എന്നിട്ട് ഈച്ചയോട് പോയി പറഞ്ഞു, നിന്നെ പടച്ച പടച്ചോൻ എന്തില്ല, പറക്കാൻ വയ്യടോ, പറക്കാൻ വയ്യ, ചിറകുമില്ല പടച്ചോൻ എന്ന് പറഞ്ഞ ഈച്ച എന്താ പറയാ? അങ്കറതാലി കയ്യേ, നിഷേധിക്കും. നിഷേധിച്ചിട്ട് പറയും, എന്നെ പടച്ച സൃഷ്ടാവൻ എന്നെക്കാള്
ദുർബലനോ എന്നെക്കാൾ കഴിവ് കുറഞ്ഞവനോ എന്നാ ഈച്ച ചോദിക്ക. ഇതേ അവസ്ഥയിലെ മനുഷ്യൻ ചിന്തിക്കുന്നത്, തന്റെ കൈ, തന്റെ കാല്, തന്റെ ഉടല്, തന്റെ തല, ഇത് സത്യത്തിലെ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം പോരായ്മയാണ്, അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം കുറവാണ്. അല്ലാഹു ലൈസ കമിസ്ലിഹി ഷൈഉൻ, അവനെ പോലെ ഒന്നുമില്ല, അവനെ പോലെ ഒന്നുമില്ല, അവനെ പോലെ ഒന്നുമില്ല, ഒരു വസ്തുവും അവനെ പോലെയല്ല, ഒന്നുമില്ല ഈ പ്രപഞ്ചത്തിൽ. ഇതാണ് അള്ളാഹുവിന്റെ കമാലിയത്ത്. അപ്പൊ അള്ളാഹുവിന്റെ ദാത്തിൽ ചിന്തിച്ചാൽ ഉണ്ടാകുന്ന അവസ്ഥ ഇതാണ്. ഇങ്ങനെ ഈ നിരച്ചീടുന്ന ജീവിയുടെ കാഴ്ചശക്തി പോലെയാണ് നമ്മുടെ ബുദ്ധിശക്തി. അത് ഉൾക്കൊള്ളാൻ സാധാരണ മനുഷ്യന്റെ ചിന്തയ്ക്കോ ബുദ്ധിശക്തിക്കോ സാധ്യമല്ല. പിന്നെപ്പൊ എന്താ ചെയ്യുക? രണ്ടാമത്തെ റൂട്ടിൽ ചിന്തിക്കുക. ഒന്നാമത്തെ റൂട്ടാണല്ലോ സത്തയിൽ ചിന്തിക്കുക. രണ്ടാമത്തെ അന്നദറു ഫീ അഫ്ആലില്ലാഹി തആല വമജാരി ഖുദ്റതിഹി വഅജായിബി സുൻഇഹി. രണ്ടാമത്തെ നിലയിലുള്ള ചിന്ത എങ്ങനെയാണ്? അതാണ് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം പ്രോത്സാഹിപ്പിച്ചത്, കൽപ്പിച്ചത്. അള്ളാഹുവിനെ കുറിച്ച് നിങ്ങൾ ആലോചിക്കുകയാണെങ്കിൽ ഫീ അഫ്ആലില്ലാഹ്, അള്ളാഹുവിന്റെ പ്രവൃത്തി നോക്കിയാൽ മതി നിങ്ങൾ. വഅജായിബി സുൻഇഹി, അവന്റെ കരവിരുതിലെ അത്ഭുതങ്ങളിലേക്ക് നോക്കിയാൽ മതി. വകമാലി ഹിക്മതിഹി, അവന്റെ തത്വജ്ഞാനത്തിന്റെ സമ്പൂർണതയിലേക്ക് നോക്കിയാൽ മതി നിങ്ങൾ. അത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് യാഥാർത്ഥ്യം മനസ്സിലാക്കാനാകും. ഇല്ലെങ്കിൽ പഴക്കുവേ. ഇപ്പോ ഉടലില്ല, കാലില്ല, തലയില്ല എന്നൊക്കെ പറഞ്ഞാല് നിഷേധിക്കുമല്ലോ, മനുഷ്യൻ നിഷേധിക്കുമല്ലോ. ഒരു നബിക്ക് അല്ലാഹു വഹ്യ് കൊടുത്ത എന്താണെന്നറിയോ? ലാ തുഖ്ബിർ ഇബാദി ബി സിഫാത്തി. അല്ല നബിയെ, അല്ല പ്രവാചക, എന്റെ അടിമകളോട്, മനുഷ്യ മക്കളോട്, എന്നിൽ വിശ്വസിച്ച ആളുകളോട് ഒരിക്കലും ലാ തുഖ്ബിർ ഇബാദി ബി സിഫാത്തി, എന്റെ വിശേഷണം പറയാൻ പോണ്ട, എന്റെ വിശേഷണങ്ങൾ, എന്റെ സിഫത്തുകൾ പറയാൻ നിൽക്കണ്ട, തലല്ലാത്തവന്, കാലില്ലാത്തവന്, കണ്ണില്ലാത്തവന് എന്നൊന്നും അവരോട് പറയാൻ നിൽക്കണ്ട. പറഞ്ഞാൽ ഫയുങ്കിറൂനി, അവരെന്നെ നിഷേധിക്കും, അവരെ തലച്ചോറിലെ കൊള്ളൂല ഈ ആശയം, അവരെന്നെ നിഷേധിക്കും. അതുകൊണ്ട് വലാക്കിൻ അഖ്ബിറുഹും അന്നി ബിമാ യഫ്ഹമൂൻ, എന്നെ കുറിച്ച് നാട്ടുകാരോട് പറയേണ്ടത്, എന്നെ കുറിച്ച് വിശ്വാസികളോട് പറയേണ്ടത്, ബിമാ യഫ്ഹമൂൻ, അവരെ തലയെ കൊള്ളുന്നത് പറയാം. അതല്ലേ നമ്മുടെ കുട്ടികളോട് പോലും അള്ളാഹുവിനെ കുറിച്ച് ആദ്യം പറയരുത് എന്ന് ഇസ്ലാം പഠിപ്പിച്ചത്? അല്ലേ, രക്ഷിതാക്കളുടെ കർത്തവ്യം എന്താ? ആദ്യം കുട്ടികൾക്ക് എന്താ അള്ളാഹിനെ കുറിച്ച് പറയാനാ പറഞ്ഞത്? അല്ല, അത് പഠിക്കാനും ഉൾക്കൊള്ളാനും മക്കൾക്ക് പറ്റൂല, കുരുന്നു മനസ്സുകൾക്ക് ഒരിക്കലും പറ്റൂല. അതുകൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച്, അവിടുത്തെ നിയോഗം, അവിടുത്തെ ജനനം, അവിടുത്തെ വഫാത്ത്, ഹിജറ, ഉമ്മ, വാപ്പ, ഇങ്ങനെ തുടങ്ങി പ്രവാചകരുമായി ചുറ്റിപ്പറ്റിയതാണ് കുരുന്നു മനസ്സിലേക്ക് കൊടുക്കേണ്ടത്. അല്ലേ, ഇതുപോലെ വളർന്നു വന്ന മനുഷ്യനും സമ്പൂർണാർത്ഥത്തിൽ ആ സത്ത ഉൾക്കൊള്ളാൻ പറ്റാതിരിക്കുമ്പോ അവന്റെ അഫ്ആലുകൾ, പ്രവർത്തനങ്ങളിൽ ആലോചിക്ക, അവന്റെ സിഫാത്തുകൾ, അവൻ ഈ പ്രപഞ്ചത്തിൽ ചെയ്തു വച്ചിരിക്കുന്ന അവന്റെ സൃഷ്ടിപ്പിലെ അത്ഭുതങ്ങളിലേക്ക് നോക്കുക. എന്തൊക്കെ അത്ഭുതങ്ങൾ കാണാണ്ട്, എന്തൊക്കെ കേൾക്കാണ്ട്, എന്തൊക്കെ മനസ്സിലാക്കാണ്ട്. അല്ലേ, وَكُلُّ ذَرَّةٍ مِّنَ الذَّرَّاتِ مِنْ جَوْهَرٍ وَعَرْلٍ مِنْ عَجَائِبِ سُنْعِهِ وَقُدْرَتِهِ. ഈ പ്രപഞ്ചത്തിലെ ജൗഹറാകട്ടെ അറലാകട്ടെ, ജൗഹർ എന്ന് പറഞ്ഞാൽ സ്വയം നിലനിൽക്കുന്നത്. സ്വയം നിലനിൽക്കുന്ന പറഞ്ഞാല് ഈ തൂണ് വെറുതെ നിൽക്കുമല്ലോ ഇവിടെ, അല്ലേ? സ്വയം നിലനിൽപ്പില്ലാത്തത് കളറുകൾ, നിറങ്ങൾ, നിറങ്ങൾ എന്തിന്റെങ്കിലും ഒന്നിന്റെ മേലിലല്ലേ നിറനിൽക്കുള്ളൂ. ഇങ്ങനത്തെ വസ്തുക്കൾ, പ്രപഞ്ചത്തിലുള്ള വസ്തുക്കളുടെ ഒരു അണുത്തൂക്കം ഏതാകട്ടെ, മിൻ അജായിബി സുൻഇഹി, മിൻ ഖൽഖിഹി വമിൻ അഫ്ആലിഹി, അള്ളാഹുവിന്റെ പ്രവർത്തനത്തിന്റെ ഫലമാണ്, അവന്റെ സൃഷ്ടിപ്പിന്റെ ഫലമാണ്, അവന്റെ സൃഷ്ടിയാണ്. ഏതും ഏതും അത് നമുക്ക് എണ്ണിക്കണക്കാക്കാൻ പറ്റൂല. കോടിക്കോടാനുക്കോടാനുക്കോടി ചരാചരങ്ങൾ, പടപ്പുകൾ അള്ളാഹുവിനുണ്ട്, സൃഷ്ടി ലോകത്തുണ്ട്. ഇതൊക്കെ നമുക്ക് പാടാണ്, ഇതൊക്കെ അള്ളാഹുവിലേക്ക് നമ്മെ നയിക്കുന്ന സൃഷ്ടിജാലങ്ങളാണ്. നമ്മുടെ ചിന്തയെ അവനിലേക്ക് അടുപ്പിക്കുന്ന അത്ഭുതങ്ങൾ എമ്പാടും ഈ സൃഷ്ടി ലോകത്ത് നമുക്ക് ദർശിക്കാനാകും. രണ്ടു കണ്ണും തുറന്നു നോക്കണം, മനക്കണ്ണും മുഖത്തെ കണ്ണും രണ്ടും തുറന്നു നോക്കിയാൽ അള്ളാഹുവിലേക്ക് കൊണ്ടുപോവാം. വലായും കിനു ഇസ്വാഉദാലിക്ക, ഇതൊന്നും എണ്ണിക്കണക്കാക്കാൻ പറ്റൂല. കാരണം എന്താ? പടപ്പുകളുടെ എണ്ണം നമുക്കറിയില്ല, ഏതൊക്കെ പടപ്പുകൾ ഉണ്ട് എന്നറിയില്ല, എത്രയെത്ര സൃഷ്ടിലോ ജാലങ്ങൾ നമുക്ക് അറിയാത്തതുണ്ട്. വൽ ഖൈല വൽ ബിഗാല വൽ ഹമീർ
അള്ളാഹു പറഞ്ഞു കുതിരയെ പടച്ചു, ഓവർ കഴുതയെ പടച്ചു, വെറും കഴുതയെ പടച്ചു. ഇതൊക്കെ കാണാൻ പറ്റുന്നതാ ജീവജാലങ്ങളിൽ. കാണാനും അനുഭവിക്കാനും നമുക്ക് ഉപയോഗപ്പെടുത്താനും പറ്റുന്ന ജീവികളെ അള്ളാഹു പറഞ്ഞു.
സൂറത്തുന്നഹലിൽ
നിങ്ങൾ ഇതിൽ യാത്ര ചെയ്യുന്നു, വാഹനമാക്കുന്നു, ചരക്ക് കൊണ്ടുപോകുന്നു, വസീന നിങ്ങൾക്ക് അലങ്കാരമാണ് ഇത്തരം കാലികളൊക്കെ.
നിങ്ങൾ ഈ കാണുന്ന പൂത്തുകൾ മാത്രമല്ല, നിങ്ങൾ ഈ കാണുന്ന കുതിരകൾ മാത്രമല്ല, കഴുതകൾ മാത്രമല്ല, കാട്ടുജന്തുക്കൾ മാത്രമല്ല,
നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത, കേട്ടിട്ടില്ലാത്ത, അറിഞ്ഞിട്ടില്ലാത്ത എത്രയെത്രയോ എത്രയെത്രയോ പടപ്പുകൾ അള്ളാഹു വേറെയും പടച്ചു വെച്ചവയുണ്ട്
ഇല്ലേ? എത്രയാണ് ഇപ്പൊ ബാക്ടീരിയകൾ, അണുക്കൾ. ഖുർആൻ ഇറങ്ങുന്ന കാലത്ത് ഈ അണുക്കളെ കുറിച്ചോ ബാക്ടീരിയകളെ കുറിച്ചോ നിരീക്ഷണം നടത്താനുള്ള ശാസ്ത്ര സാങ്കേതിക വിദ്യ ഇല്ലായിരുന്നു. സഹാബത്തിന് എന്ത് ബാക്ടീരിയ?
ഇന്നൊക്കെ ഇത് കണ്ടുപിടിച്ചു, ഇതൊക്കെ കണ്ടുപിടിച്ചു. അതിസൂക്ഷ്മമായ അണുക്കൾ ഒരിക്കലും മനുഷ്യന്റെ കണ്ണുകൊണ്ട് നേരിട്ട് നോക്കിക്കാണാനോ അതിന്റെ സാന്നിധ്യം മനസ്സിലാക്കാനോ ആകാൻ പറ്റാത്ത അത്രയും ചെറിയ കണികകൾ പോലും വലുതാക്കി കാണാനുള്ള സംവിധാനങ്ങൾ, അറിയാനുള്ള മാർഗങ്ങളുള്ള ഇന്ന്
എത്ര ഇത് കണ്ടെത്താത്ത മഹലൂഖാത്തുണ്ട്. ഈ കഴിഞ്ഞയാഴ്ചയിലെ വലിയൊരു ഗോളം കണ്ടെത്തിയത് വാനനിരീക്ഷകർ. സൂര്യന്റെ സഹോദരൻ എന്ന് ശാസ്ത്രലോകം അതിന് പേരിട്ടു. സൂര്യന്റെ സഹോദരനായ നക്ഷത്രം ഭൂമിയിൽ നിന്ന് 110 പ്രകാശവർഷങ്ങൾക്കകലെ, 110 പ്രകാശവർഷങ്ങൾക്കകലെ ഹെർക്കുലീസ് നക്ഷത്ര വ്യൂഹത്തിനിടയിൽ സൂര്യന്റെ സഹോദരനായ പുതിയൊരു നക്ഷത്രത്തെ നാസ കണ്ടെത്തിയത് ഈ കഴിഞ്ഞ ആഴ്ച.
എന്തേ സൂര്യന്റെ സഹോദരനായത്? സൂര്യനിലുള്ള വാതകം ഇതിലുണ്ട്, സൂര്യനിലുള്ള പദാർത്ഥങ്ങൾ ഇതിനകത്ത് കാണാനായി. എന്നേ കണ്ടത്? ഈ കഴിഞ്ഞ ആഴ്ച കണ്ടത്. ഇങ്ങനെയൊക്കെ കണ്ടുകൊണ്ടിരിക്ക, ഇനി കാണാത്തതോ?
ഒരിക്കലും മനുഷ്യർ കാണാത്തത്, നിങ്ങൾക്കറിയാത്തത് ഇനിയും പടച്ചു വെച്ചവനാണ് അല്ലാഹു.
അല്ലാഹുവിന്റെ മഹ്ലൂഖാത്തിന്റെ ലോകം തന്നെ
നമ്മുടെ ചിന്തയ്ക്കും ഭാവനയ്ക്കും എല്ലാം അപ്പുറത്താണ്. അല്ലാന്റെ ഖൽഖ് തന്നെ അങ്ങനെയുള്ളത്.
ഫലാ യതഹറഖു ദറത്തു ഫിസ് സമാവാതി വൽ അർളി മിൻ ജമാദിൻ വലാ നബാതിൻ വലാ ഹയവാനിൻ വലാ ഫലകിൻ വലാ കൗകബിൻ.
ആകാശത്താകട്ടെ ഭൂമിയിലാകട്ടെ ധാതുലോകത്ത് നിന്നുള്ള, ജന്തുലോകത്ത് നിന്നുള്ള, സസ്യലോകത്ത് നിന്നുള്ള, ഗോളലോകങ്ങളിൽ നിന്നുള്ള, നക്ഷത്ര ലോകങ്ങളിൽ നിന്നുള്ള
ഒരു അണു ഇളകില്ല, ഒരു അണു ഇളകില്ല. ഏത് ലോകത്തുള്ള? മനുഷ്യലോകത്തുള്ള അണു എന്നല്ല പറഞ്ഞത്, ധാതുലോകത്തെ അണു, സസ്യലോകത്തെ അണു, ഗോളങ്ങളുടെ ലോകത്തെ അണു, നക്ഷത്ര ലോകത്തെ അണു ഇളകില്ല.
അല്ലാഹു
ചലിപ്പിച്ചിട്ടല്ലാതെ, അല്ലാഹു ഇളക്കിയിട്ടല്ലാതെ അനങ്ങൂല്ല. എത്ര കാലമായി ഈ പ്രപഞ്ചം, എത്ര കാലമായി ഈ പ്രപഞ്ചം ഉണ്ടായിട്ട്? കോടിക്കണക്കിന് വർഷങ്ങളായിട്ടുണ്ടാകാം എന്നാണ് ശാസ്ത്രത്തിന്റെ നിരീക്ഷണം. ഈ പ്രപഞ്ചം കോടിക്കണക്കിന് വർഷങ്ങൾ മുമ്പേ ഉണ്ട്. മനുഷ്യൻ ഇവിടെ വന്നിട്ട് എത്ര വർഷമായി? ഈ മനുഷ്യൻ, ആദമിന്റെ മക്കൾ ഇവിടെ വന്നിട്ട് എത്ര കൊല്ലായി? വെറും 10,000 കൊല്ലം മാത്രമേ ആയിട്ടുള്ളൂ, അത്ര ആയിട്ടുള്ളൂ.
അതിനു മുമ്പ് ഇവിടെ ജീവികളില്ലേ? കഴിഞ്ഞയാഴ്ചത്തെ പത്രത്തില് ഒരു ദിനോസറിന്റെ അസ്ഥി നിങ്ങൾ കണ്ടില്ലേ? ഏതോ ആ ദിനോസറിന്റെ ശരീരാവയവത്തിലെ ഒരു ചെറിയ എല്ല് ഒരു മനുഷ്യന്റെ 10 ഇരട്ടി വലുപ്പമുണ്ട്, പത്രത്തിൽ കണ്ടില്ലേ? ല്ലേ,
അതുപോലെ തന്നെ 50,000 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭൂമുഖത്ത് ജീവിച്ച ജീവികളുടെ ഫോസിലുകൾ
ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോ മനുഷ്യൻ വരുന്നതിന്റെ മുമ്പ് തന്നെ പ്രപഞ്ചമുണ്ട്, ഇവിടെ ജീവികളും വന്നിട്ടുണ്ട് അല്ലേ?
മനുഷ്യൻ വന്നിട്ട് എത്ര കൊല്ലായി? 10,000 കൊല്ലം.
അതെങ്ങനെ കണക്ക് കിട്ടുക? നൂഹ് നബി അലൈഹിസ്സലാമിന്റെ 2,000 കൊല്ലം മുമ്പാണ് ആദം നബി അലൈഹിസ്സലാം ജീവിച്ചിരുന്നത്. നൂഹ് നബി, ഷൈഖുൽ അംബിയാ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ 2,000 വർഷം മുമ്പാണ് മനുഷ്യ പിതാവ് ആദം നബി അലൈഹിസ്സലാം ജീവിച്ചത്. 2,000. നൂഹ് നബിയും ഇബ്രാഹിം നബി അലൈഹിസ്സലാമും തമ്മിലുള്ള വ്യത്യാസം 4,000 കൊല്ലം. നൂഹ് നബിയുടെ കാലം തൊട്ട് ഇബ്രാഹിം നബിയുടെ കാലം വരെയുള്ള കാലം അളന്നാല് 4,000 വർഷം. ഇബ്രാഹിം നബിയും നമ്മളും തമ്മിലുള്ള കാലത്തിന്റെ അന്തരം 4,000 കൊല്ലം.
ഉമ്മത്ത് മുഹമ്മദും ഇബ്രാഹിം നബി അലൈഹിസ്സലാമും തമ്മിലുള്ള അകലം 4000 വർഷം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമും നൂഹ് നബി അലൈഹിസ്സലാമും തമ്മിലുള്ള അകലം 4000 വർഷം. നൂഹ് നബിയും ആദൻ നബി അലൈഹിസ്സലാമും തമ്മിലുള്ള അകലം 2000 വർഷം. മൊത്തം കൂട്ടുമ്പോ എത്ര ആവും? 10000 വർഷം. 10000 ചില്ലറ വർഷമായിട്ടുള്ളൂ ഈ പ്രപഞ്ചം അള്ളാഹു നിലനിർത്തി അവന്റെ വഹദാനിയത്തിൽ. ഈ കാണുന്ന ലോകങ്ങളൊക്കെ വ്യവസ്ഥാപിതമായി പടച്ചുവെച്ച് പരിപാലിച്ച് ചലിപ്പിച്ചു പോകുന്നതിന്റെ പിന്നിൽ അള്ളാഹുവിന്റെ വഹദാനിയത്ത് മാത്രമാണ് ഈ പ്രപഞ്ചം തകരും എന്ന്. എന്നാ തകരാ? നിങ്ങൾക്കറിയില്ലല്ലോ, ഞാൻ പറഞ്ഞുതരാം എന്നാണ് തകരാ. ഈ പ്രപഞ്ചം എന്നാ തകരാ? ഈ ഭൂമി എന്നാ തകരാ? ഈ ഗോളലോകം എന്നാ തകരാ? ഭൂമുഖത്ത് അല്ലാ അല്ലാ എന്ന് പറയപ്പെടാത്ത കാലമേതോ അന്നാണ് ലോകാവസാനത്തിന്റെ ഡേറ്റ് എന്ന് ഖാല റസൂലുള്ളാഹി. ഒന്നും നാളെ ഏതായാലും ഉണ്ടാവില്ല, അടുത്തൊല്ലും ഉണ്ടാവില്ല, പത്തൊല്ലം കഴിഞ്ഞിട്ടുണ്ടാവില്ല, ഉണ്ടാവില്ല. എന്തായാലും തർക്കം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹീഹായ ഹദീസ് അത് കൃത്യമായിട്ടാ പറഞ്ഞത്. ലാ തഖൂമു സാഅത്തു, അന്ത്യദിനം സംഭവിക്കില്ല, ലോകം തകരില്ല. ഏതുവരെ? ഹത്താലാ യുഖാല അലാ വജ്ഹിൽ അർളി അല്ലാഹ് അല്ലാഹ്, ഈ ഭൂമിയുടെ ഏതെങ്കിലും ഒരു കോണിൽ അല്ലാഹ് എന്ന് പറയപ്പെടുന്ന കാലമത്രയും ലോകം അവസാനിക്കൂല. അത് വേറൊന്നുണ്ടോ, ഈ സത്യവിശ്വാസികൾ അല്ലാന്ന് പറയുന്ന മുഅ്മിനീങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ ലോകം അവസാനിപ്പിക്കാൻ വേണ്ടി അല്ലാഹു ഒരു കാറ്റിനെ അയക്കുന്നു ഹദീസിൽ കാണാം. ആ കാറ്റ് അങ്ങനെ വരുമ്പോ ഈ അല്ലാന്ന് പറഞ്ഞ ടീം കുറച്ചൊരു ന്യൂനപക്ഷമായിരിക്കും, അവരൊക്കെ പിടിച്ചോണ്ടാണ് പോകും. ബാക്കിയുള്ള ടീം അല്ലാന്ന് പറയുന്ന ടീം ഉണ്ടാവില്ല, അവരെ മേലിലാണ് ലോകം അവസാനിക്കുക. അതുകൊണ്ട് അല്ലാഹ് അല്ലാന്ന് വാങ്ങൊടുക്കണ കാലത്തോളം ഉണ്ടാവില്ല എന്ന് ആരും വിചാരിക്കണം. ഈ വാങ്ങൊടുക്കണ മൊല്ലാക്കായും വാങ്ക് കേട്ടിട്ട് പള്ളിയിൽ വരുന്ന കാക്കാമാരെയൊക്കെ പിടിച്ചുകൊണ്ടാണ് ഒരു കാറ്റയക്കും, ഒരു കാറ്റിനെ അല്ലാഹു ഭൂമിയിലേക്ക് അയക്കും, മന്ദമാരുതനെ നിയോഗിക്കുമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഫിക്ർ ഇൻഷാ അല്ലാ കുറച്ചുകൂടെ ഈ വിഷയത്തിൽ പറയാണ്ട് നാം പ്രധാനമായും ചിന്തിക്കേണ്ടത് നമ്മുടെ പ്രവർത്തനങ്ങൾ, അല്ലാഹുവിന്റെ ഇടപെടൽ, ഈ പ്രപഞ്ചവുമായിട്ട് റബ്ബിന്റെ ഇടപെടൽ, ഇതൊക്കെ ചിന്തിക്കുമ്പോൾ നന്മയിലേക്ക് നമുക്ക് വഴി കാണാനാകും. അല്ലാഹു അതിന് തൗഫീഖ് ചെയ്യട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.
പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ പ്രഭാഷണം പെരുമ്പാവൂർ ടൗൺ ഇമാം ഷിഹാബുദ്ദീൻ ഫൈസിയുടേതാണ്. ഈ പ്രഭാഷണം നിങ്ങൾക്കായി സ്പോൺസർ ചെയ്തിരിക്കുന്നത് സ്പൈസി ദ കംപ്ലീറ്റ് മെൻ ഷോപ്പ്, ടൗൺ ജുമാ മസ്ജിദിന് എതിർവശം, AM റോഡ്, പെരുമ്പാവൂർ.